നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നമസ്കാരം ഡോക്ടർ അനുരാഗ് പിള്ള, സ്വാഗതം SBS മലയാളത്തിലേക്ക്. ഡോക്ടർ, ഓസ്ട്രേലിയയിൽ വേനൽക്കാലത്ത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന കുറെ വാക്കുകളാണ് ഹീറ്റ് സ്ട്രോക്ക്, സൺബേൺ, യുവി റേസ്, ഹൈപ്പർതീമിയ തുടങ്ങിയവ. ഇതിൽ ഹീറ്റ് സ്ട്രോക്ക് എന്നത് അല്പം ഗുരുതരമായ ഒന്നാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹീറ്റ് സ്ട്രോക്ക് എന്താണെന്ന കാര്യം ആദ്യം ഒന്ന് പറയാമോ?
തീർച്ചയായിട്ടും. ഈ ഹീറ്റ് സ്ട്രോക്ക് നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ 40 ഡിഗ്രിയുടെ മുകളിൽ പോകുമ്പോഴാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ 104 ഫാരൻഹൈറ്റ്. അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇത് നമ്മുടെ ശരീരത്തിന്റെ വെള്ളത്തിന്റെ അളവ് കുറയുകയും നമ്മുടെ ടെമ്പറേച്ചർ കൂടുകയും ചെയ്യുന്നതാണ്. ഹീറ്റാണ് ഇതിന്റെ കാരണം. പുറത്ത് നമ്മൾ പുറത്തു പോകുമ്പോഴത്തേക്ക് എൻവയറൺമെന്റ് ഫാക്ടർ ആകാം.
ഓക്കെ, ഈ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്?
ഹീറ്റ് സ്ട്രോക്ക് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് പെട്ടെന്ന് കൂടുക, പെട്ടെന്ന് നമുക്ക് പാൽപിറ്റേഷൻ ഉണ്ടാകുന്ന മാതിരി ഫീൽ ചെയ്യുക, നെഞ്ചെടുപ്പ്, ശ്വാസം മുട്ടൽ ഉണ്ടാവുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക, ഡീപ്പായിട്ട് ശ്വാസം എടുക്കാൻ പറ്റാതിരിക്കുക, ഷാലോ ബ്രീതിങ് എന്ന് പറയും, സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരിക, കൺഫ്യൂഷൻസ് വരിക, നെർവസ് സിസ്റ്റം ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ കൺഫ്യൂഷൻ വരിക, നടക്കാൻ പറ്റാതെ വരിക, വേച്ച് വേച്ച് പോകുന്ന നടക്കുമ്പോൾ ഫിറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവുക, സംസാരിക്കാൻ പറ്റാതെ നമ്മുടെ നാക്കിന് സ്വെല്ലിംഗ് വരുന്നത്, കുഴഞ്ഞു വീഴാം, ഫിറ്റ്സ് വരാം, കൺഫ്യൂഷൻസ് ഉണ്ടാകാം, ഇതൊക്കെയാണ് സിംറ്റംസ്. ഒക്കെ കൊലാപ്സ് ചെയ്യുന്ന ആണ് ലാസ്റ്റ് സിംറ്റംസ്. ഇതിന്റെ ഇതെല്ലാം ലീഡ് ചെയ്യുന്നത് കൊലാപ്സിലോടാണ്.
ഓക്കെ, ഇതിന്റെ അവസാന സ്റ്റേജ് എന്ന് പറയുന്നതാണ് തളർന്നു വീഴുക എന്നുള്ളത് അല്ലേ?
തളർന്നു വീഴുക, അതന്നെ.
ഓക്കെ, ഇത് എത്രത്തോളം അപകടകാരിയാണ് ഡോക്ടർ?
ഹീറ്റ് സ്ട്രോക്ക് ഡെവലപ്പ് ചെയ്യുന്ന മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഹീറ്റ് സ്ട്രോക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹീറ്റ് കൊണ്ട് ഉണ്ടാകുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹീറ്റ് സ്ട്രെസ്, ഹീറ്റ് എക്സോഷൻ, ഹൈപ്പർതേർമിയ, അത് കഴിഞ്ഞിട്ടാണ് ലീഡ്സ് ടു ഹീറ്റ് സ്ട്രോക്ക്. ഹീറ്റ് സ്ട്രോക്ക് വളരെ ഒരു അപകടകാരിയായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് പറയുന്ന തന്നെ 10% ഡെത്ത് ഉണ്ടാവും ഹീറ്റ് സ്ട്രോക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. പെട്ടെന്ന് അതിനകത്ത് നമ്മൾ പെട്ടെന്ന് എമർജൻസിയിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുവാണെങ്കിൽ, ആംബുലൻസിനെ വിളിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണെങ്കിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും 10% കേസസിൽ ഡെത്ത് ഉണ്ടാവും.
ഓക്കെ, ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്?
ഞാൻ പറഞ്ഞ പോലെ എൻവയറൺമെന്റൽ ഫാക്ടർ ഉണ്ട്. നമ്മൾ പുറത്തു പോകുമ്പോഴത്തേക്ക് വല്ലാതെ ചൂട് വരിക. ഇവിടെ ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിൽ ബുഷ് ഫയേഴ്സ് ഒക്കെ വളരെ കോമൺ ആണ്. അപ്പൊ അതൊക്കെ എൻവയറൺമെന്റൽ ഫാക്ടറാണ് ഹീറ്റ് കൂട്ടുക, ടെമ്പറേച്ചർ കൂടുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ മോർ ദാൻ 40 ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്ന ബോഡിയിൽ. അപ്പൊ ഒരുപാട് പുറത്തുനിന്ന് ഒരുപാട് ചൂട് വരുന്നത്, അകത്തുനിന്ന് ഒരുപാട് ഫിസിക്കൽ എക്സേഷൻ ചെയ്യുന്നത്. ഇപ്പൊ ഇത് വീടിന്റെ പുറത്തും അകത്തും ഉണ്ടാകാം ഇത്. അപ്പൊ പുറത്തുണ്ടാകുന്നത് നമ്മള് ഒരുപാട് ചൂടത്ത് പോയി എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്ക് വളരെ കോമൺലി, ഈ മാരത്തോൺ റണ്ണേഴ്സിനൊക്കെ ഒരുപാട് കോമൺലി ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. നമ്മൾ ആദ്യമായിട്ട് ഈ ഹീറ്റ് സ്ട്രോക്കിനെ കുറിച്ച് കണ്ടുപിടിച്ച് തന്നെ ഒരു മാരത്തോൺ ചെയ്ത ഒരു അത്ലീറ്റ്സിന് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയും പിന്നെ എഴുന്നേറ്റ് വീണ്ടും വീഴുകയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒളിമ്പിക്സ് വെച്ചിട്ട്. പിന്നെ ആ സമയത്ത് പുള്ളി രക്ഷപ്പെടുത്തി, പക്ഷെ അപ്പൊ തന്നെ എമർജൻസീസ് ഒക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ ഇതൊരു കോമൺ സംഭവമാണ്. പുറത്തു പോകുമ്പോഴും ഓടുമ്പോഴൊക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫിസിക്കൽ എക്സേഷൻ കൊണ്ട് അകത്തെ ചൂട് കൂടും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പ്രായമുള്ളവർക്കും കുട്ടികൾക്കും, അവർക്ക് അവരുടെ നമ്മുടെ ഒരു ബോഡിയിലെ തെർമോ റെഗുലേറ്റർ ഉണ്ട്, വിച്ച് കൺട്രോൾസ് ഹീറ്റ്. അപ്പൊ അത് പ്രോപ്പർലി പ്രവർത്തിക്കാതിരിക്കുകയും എൽഡേർലി ആളുകൾക്കും കൊച്ചുകുട്ടികൾക്കും ആ സമയത്ത് ചൂട് വല്ലാതെ കൂടാൻ സാധ്യതയുണ്ട് ശരീരത്തിനകത്ത്.
ഓക്കെ, ഇപ്പൊ ഡോക്ടർ മുമ്പേ സൂചിപ്പിച്ച പോലെ ഹൈപ്പർതേമിയയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അതുപോലെ ചൂടുകാലത്ത് കണ്ടുവരുന്ന മറ്റു രോഗാവസ്ഥകളാണ് ഹീറ്റ് സ്ട്രെസ്, ഹൈപ്പർതേമിയ എന്നതൊക്കെ. അപ്പൊ ഇത് ഹീറ്റ് സ്ട്രോക്കിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്, അതോ ഇത് റിലേറ്റഡ് ആണോ?
ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പോട് ഫേറ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കൂടുതലും നമ്മൾ കോമൺലി കാണുന്ന സംഭവമൊക്കെ ഹീറ്റ് എക്സോഷൻസ് ആണ്. ഹീറ്റ് സ്ട്രെസ് ഹീറ്റ് എക്സോഷൻ. ഹൈപ്പർതെർമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട്, ശരീരത്തിനകത്ത് ചൂട് കൂടുന്നു. 37 to 40 degrees യൂഷ്വലി ആണ് നമ്മൾ ഹൈപ്പർതെർമിയ എന്ന് പറയുന്നത്. അപ്പൊ ഹീറ്റ് എക്സോഷൻ എന്ന് പറയുമ്പോൾ ഹീറ്റ് സ്ട്രെസ്, ഹീറ്റ് എക്സോഷൻ, അതാണ് വളരെ കോമൺലി കാണുന്ന സംഭവം. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ കൂടുതലും നമ്മൾ സിംറ്റംസ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് കൂടുതലും മൈൽഡ് ടു മോഡറേറ്റ് സിംറ്റംസ് അതിനകത്ത് നമ്മൾ ഫീൽ ചെയ്യുന്നത്. നൗസിയ, വോമിറ്റിംഗ്, ഹെഡേക്ക് ചെറുതായിട്ട് തുടങ്ങാം. എന്നിട്ട് ഇത് നമ്മൾ പ്രോപ്പർലി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ഹീറ്റ് സ്ട്രോക്കിലോട്ട് പോവുക ചെയ്യുന്നത്.
ഓക്കെ ഓക്കെ. അപ്പൊ അതിന്റെ ഹീറ്റ് സ്ട്രോക്കിന്റെ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജ് ആണെന്ന് വേണമെങ്കിൽ പറയാം, ഈ ഹീറ്റ് സ്ട്രെസ്സും ഹീറ്റ് എക്സോഷനും ഒക്കെ അല്ലേ?
ആ, നമ്മൾ ഇപ്പൊ ഇത് ഹീറ്റ് റാഷ് തൊട്ട് തുടങ്ങാം. നമ്മൾ പ്രിക്ലി ഹീറ്റ് ഒക്കെ പറയത്തില്ലേ, സ്കിന്നകത്ത് ഇറിറ്റേഷൻ വരിക, അതൊക്കെ സാധാരണ ഹീറ്റ് സ്ട്രെസ്സിന്റെ ഒരു സിംപ്റ്റംസ് ആണ്. ഹീറ്റ് ക്രാംസ് വരിക, ഡിസി ഫീൽ ചെയ്യുക, തലകറക്കം ഫീൽ ചെയ്യുക, ഫെയിന്റിംഗ്, ചിലർ ബോധം കെട്ട് വീഴാറുണ്ട്. ഇതെല്ലാം ഒരു ഹീറ്റ് എക്സോഷന്റെ സിംപ്റ്റംസ് ആണ്. ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ 40 ഡിഗ്രിയുടെ മോളിൽ പോകുമ്പോഴാണ് നമ്മൾ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതൊരു മെഡിക്കൽ എമർജൻസി ആണ്, വിറ്റ് റിക്വയേഴ്സ് ഏർജന്റ് അറ്റൻഷൻ ആസ് വെൽ.
ഓക്കെ, അപ്പം ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് വേണമെങ്കിൽ പറയാം.
ആണ്.
ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു തളർച്ച തോന്നാം, ചിലപ്പോൾ തലവേദന ഉണ്ടാവാം, പക്ഷേ ഇത് ഹീറ്റ് സ്ട്രോക്ക് ആണെന്ന കാര്യം എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും?
ഹീറ്റ് സ്ട്രോക്ക് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് പെട്ടെന്ന് ചൂട് ഫീൽ ചെയ്യുക, നൗസിയ, വോമിറ്റിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, തലവേദന, സംസാരിക്കാൻ ബുദ്ധിമുട്ട് വരിക, യൂഷ്വലി അത് ടങ് സ്വെൽ ചെയ്യുന്ന കാരണമാണ് ഉണ്ടാകുന്നത്, കൺഫ്യൂഷൻസ് ഉണ്ടാവുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക, ഡീപ് ബ്രീതിങ് എടുക്കാൻ ബുദ്ധിമുട്ട് വരിക, ഷാലോ ബ്രീതിങ് ആയിരിക്കും, ഫിറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് യൂഷ്വലി സിംപ്റ്റംസ് ഇങ്ങനെയാ പോകുന്നതിന്റെ.
ഓക്കെ ഓക്കെ, ഇനി ഇതിന് എന്തൊക്കെ കരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്?
ഏറ്റവും കോമൺലി ഓസ്ട്രേലിയൻ ഗൈഡ് ലൈൻസ് പറയുന്നത് മീൻസ് നമ്മൾ കൂടുതലും പ്രിവെന്റ് ചെയ്യാനാണ് കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത്, കാരണം ഇതൊക്കെ വളരെ ഈസി ആയിട്ട് പ്രിവെന്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ശരിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം വെള്ളം നന്നായിട്ട് കുടിക്കുക, ഡ്രിങ്ക് പ്ലെന്റി ഓഫ് വാട്ടർ, ഒരുപാട് ഹീറ്റ് നമ്മൾ എക്സ്പോഷർ അവോയ്ഡ് ചെയ്യുക, എസ്പെഷ്യലി ചൂട് കൂടുന്ന സമയത്ത് ഡേ ടൈമിൽ പുറത്ത് പോകാതിരിക്കുക, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഗിയർ ഇടുക, മീൻസ് എപ്പോഴും തൊപ്പി ഇടുക, ബിഗ് ഹാറ്റ് ഇടുക, സൺഗ്ലാസസ് ഇടുക, നന്നായിട്ട് വെള്ളം കരുതുക എപ്പോഴും കയ്യിൽ, പ്ലാൻ ചെയ്യുക എല്ലാം പോകുന്ന മുമ്പേ, എപ്പോഴാണ് ടെമ്പറേച്ചർ ഒക്കെ നോക്കിയിട്ട് നമ്മൾ ദൂര യാത്രയ്ക്ക് വെള്ളം പ്ലാൻ ചെയ്യുകയാണെങ്കിലും പ്ലാൻ ചെയ്തിട്ട് ടെമ്പറേച്ചർ ഉള്ള സമയം, ഒരുപാട് ടെമ്പറേച്ചർ ഉള്ള സമയത്ത് ശ്രദ്ധിക്കുക, എസ്പെഷ്യലി കുട്ടികളും എൽഡർലി ഉള്ള വീട്ടുകാരും വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അവർ പറയുന്നത് ടേക്ക് ഇറ്റ് ഈസി എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ സമയമെടുത്ത് പോവുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ചെയ്യുക, ചെറിയ മീൽസ് ഒക്കെ കഴിക്കുക, മീൽസ് കഴിക്കുമ്പോഴത്തെ ഭക്ഷണവും നമ്മൾ കുറച്ചുകൂടെ സാലഡ്സ് ഒക്കെ നന്നായിട്ട് കഴിക്കുക, ഫ്ലൂയിഡ്സും ഇലക്ട്രോലൈറ്റ്സും കരുതാം, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻലി.
ഓക്കെ ഓക്കെ, ഇതിപ്പോ മറ്റു രോഗങ്ങൾ ഉള്ളവരെ ഇത് കൂടുതലായി ബാധിക്കാൻ സാധ്യതയുണ്ടോ?
ഡെഫിനറ്റ്ലി, നമ്മളിപ്പോൾ എനി വൺ ഹു ഇസ് മോർ ദാൻ 75 years ഓഫ് ഏജ് അവർക്ക് കൂടുതലും ഇതുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രഗ്നന്റ് വുമൻ, ബ്രസ്റ്റ് ഫീഡിംഗ് വുമൻ, പിന്നെ ഡയബറ്റീസും കാർഡിയാക് ഇൽനെസ്സും ഒക്കെയുള്ള റീനൽ ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ, പിന്നെ ചില മെഡിക്കേഷൻസും ഇതിന് അവർക്കും സാധ്യത വളരെ കൂടുതലാണ് ഇതുണ്ടാകാനുള്ളത്. ചില മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ആന്റി ഡിപ്രസൻസും അതേപോലെ തന്നെ ഇപ്പൊ ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യങ്സ്റ്റേഴ്സ് ഒക്കെ എസ്റ്റസിയും MDMA എന്ന് പറഞ്ഞിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന, മെത്താംഫെറ്റമൈൻ ഉപയോഗിക്കുന്ന, അവർക്കൊക്കെ വളരെ കോമൺലി ഡീഹൈഡ്രേഷനും ഹീറ്റ് സ്ട്രോക്കും ഒക്കെ ഉണ്ടാകാറുണ്ട്.
ഓക്കെ, ഇനിയിപ്പോ ഡോക്ടർ പറഞ്ഞു ഇത് എമർജൻസി ആയിട്ടുള്ള ഒരു രോഗമാണ്, ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, ഉടനെ തന്നെ മെഡിക്കൽ അറ്റൻഷൻ അല്ലെങ്കിൽ ആംബുലൻസ് വിളിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇത് എങ്ങനെയാകും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുക?
ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ശരീരത്തിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കാനാണ് നോക്കുന്നത്. അതൊരു മെഡിക്കൽ എമർജൻസിയാണ്, അപ്പൊ അത് മെഡിക്കൽ എമർജൻസി പ്രോട്ടോകോൾ വഴിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ് ആണ് അതിന് വേണ്ടിയത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആംബുലൻസ് 000 വിളിക്കുക. ഏറ്റവും കോമൺ ആയിട്ട് നെർവ്സ് ന്യൂറോളജിക്കൽ സിസ്റ്റമിനെ ബാധിക്കും. യൂഷ്വലി അത് ട്രീറ്റ് ചെയ്യുന്നത് സാറിന് എയർവേ, ബ്രീതിങ് സർക്കുലേഷൻ ഒക്കെ കറക്റ്റ് ചെയ്യുക, അത് എന്തെങ്കിലും ഫ്ലൂയിഡ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. മെയിൻലി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവരുടെ ഹീറ്റ് ആണല്ലോ, അപ്പൊ എത്രയും പെട്ടെന്ന് ശരീരം തണുപ്പിച്ചെടുക്കുക, കൂളിംഗ് ഡൗൺ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക ഹോസ്പിറ്റലില്. അത് നമ്മൾ ബോഡിയെ കൂൾ ചെയ്യും, 38 ഡിഗ്രി താഴെ വരുന്നവരെ ബോഡി കൂളിംഗ് പ്രോസസ് നടക്കും. അതേപോലെ തന്നെ ബാക്കി മോണിറ്ററിംഗ് ഒക്കെ ചെയ്യണം ആ സമയത്ത്, കിഡ്നി ഫംഗ്ഷൻ മോണിറ്ററിംഗ്, ഇലക്ട്രോലൈറ്റ്സ് കോമ്പൻസേഷൻ, ഇലക്ട്രോലൈറ്റ്സ് എന്തെങ്കിലും കുറവോ കൂടുതലോ ആണെങ്കിൽ അത് ശരിയാക്കണം. അതൊക്കെയാണ്, അങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്. അത് യൂഷ്വലി ഹോസ്പിറ്റലും ICU മാനേജ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ICU അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, അവരെ കൂൾ ഡൗൺ ചെയ്യാനുള്ള എല്ലാ മെഷേഴ്സും എടുക്കേണ്ടി വരും, IV ഫ്ലൂയിഡ് തൊട്ട് എല്ലാം ചെയ്യേണ്ടി വരും.
ഓക്കെ, നമുക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന നിലയിൽ എന്തെങ്കിലും കൊടുക്കാൻ സാധിക്കുമോ?
ഫസ്റ്റ് എയ്ഡിൽ ഒരുപാട് ടൈറ്റ് ക്ലോതിങ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ കോൺഷ്യസ് ആണെങ്കിൽ വെള്ളം കുടിപ്പിക്കാൻ പറ്റും. എക്സ്ട്രീം ഹീറ്റിൽ ആണെങ്കിൽ നമ്മളൊരു സേഫർ ഏരിയയിലോട്ട്, തണുപ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. എയർ കണ്ടീഷനിലോട്ടാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഹീറ്റ് സ്ട്രോക്ക് വന്നിട്ട് ഒരാൾ കൊലാപ്സ് ചെയ്യുവാണെങ്കിൽ ഓസ്ട്രേലിയൻ ലോ അനുസരിച്ച് നമ്മൾ ആംബുലൻസ് വിളിച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് എനിക്ക് തോന്നുന്നില്ല നമ്മൾ നോക്കി നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിനകത്ത്. മിനിമം ചെയ്യാൻ പറ്റുന്നത് അവരെ ഒരു ഷെയ്ഡ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ക്ലോതിങ്സ് ഒക്കെ ടൈറ്റ് ആണെങ്കിൽ അത് മാറ്റുക, വേറെ ഡേഞ്ചേഴ്സ് എന്തെങ്കിലും ചുറ്റുമുണ്ടോ, അവരെ സേഫ് ഡേഞ്ചർ സോണിൽ വല്ലതും ആണെങ്കിൽ അതിനെ രക്ഷിക്കുക എന്നുള്ള അത് മാത്രം ചെയ്യാൻ പറ്റത്തുള്ളൂ സാധാരണ ആൾക്ക് ഹീറ്റ് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ.
ഓക്കെ, തീർച്ചയായിട്ടും. ഇനിയിപ്പോ ഒരു കാര്യം കൂടെ ഉള്ളത് ഡോക്ടർ, നമ്മൾ ചൂടുകാലത്ത് സ്ഥിരമായി കേൾക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളെ കാറിലിരുത്തിയ ശേഷം മാതാപിതാക്കൾ കടയിലോ അല്ലെങ്കിൽ പെട്രോൾ അടിക്കാനോ മറ്റോ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും കുട്ടി കാറിലിരുന്ന് മരണപ്പെടുന്നതായിട്ടുള്ള വാർത്തകൾ. എത്ര സമയമെടുക്കും ഇത് ഫിസിക്കലി കുട്ടിയെ ഇത് അഫക്ട് ചെയ്യാനും അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കാനും ഇത് എത്രത്തോളം സമയമെടുക്കും?
ആക്ച്വലി നമ്മൾ കാറിനകത്ത് കുട്ടിയെ വെച്ചുകൊണ്ട് പോവാണെങ്കിൽ നമ്മുടെ കാറിന്റെ ടെമ്പറേച്ചർ, കാറിന്റെ അകത്തുള്ള ടെമ്പറേച്ചർ പുറത്തേക്കാട്ടിലും 20-30 degrees ചൂട് കൂടുതലാകാനുള്ള അവസ്ഥയാണ് കാറിനകത്തുള്ളിലുള്ള ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് 25 degrees പുറത്താണെങ്കിൽ കാറിനകത്ത് ചിലപ്പോൾ 45-55 degrees ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ഒരു 5 minutes കാറ് പെട്ടെന്ന് ഹീറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. 5 minutes മതി കാർ പെട്ടെന്ന് ചൂടാകാൻ വേണ്ടിയിട്ട്. അത് വലിയ കാറ് ചെറുത് കാറിനില്ല, എല്ലാം കാറും ഒരേപോലെ തന്നെ ഹീറ്റ് ബാധിക്കും. യൂഷ്വലി നമ്മൾ കാണുന്നത് ആളുകൾ ചിലപ്പോഴും ഈ വിൻഡോ തുറന്ന് വെച്ചിട്ട് പോകും. അതും ഇവിടെ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ അവർ പറഞ്ഞു ഈ വിൻഡോ താത്ത് വെച്ചിട്ട് ചെറിയൊരു 5% ഡിഫറൻസേ വരുന്നുള്ളൂ അതിനകത്ത് ചൂട്, അതേപോലെ തന്നെ കാർ ചൂടാവും. അപ്പം കുട്ടികളെ ഒരു കാരണവശാലും കാറിനകത്ത് വെച്ച്, ചെറിയ കാര്യത്തിന് പോയാലും ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് പുറത്തു പോകാന്നുള്ളതാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പ്രത്യേകിച്ചും കുട്ടികളെയും ഒരിക്കലും പെറ്റ്സിനെയും അതേപോലെ തന്നെ കാറിനകത്ത് വെക്കാൻ പാടില്ല.
എത്ര സമയം എടുക്കുമായിരിക്കും ഇവർ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്താൻ?
5 minutes കുട്ടികളുടെ, കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തെർമോ റെഗുലേഷൻ അത്രയും ഡെവലപ്ഡ് അല്ല, അതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് അകത്ത് ചൂട് കൂടുന്ന അനുസരിച്ച് അവരുടെ ശരീരത്തിനകത്തും ചൂട് കൂടും. ചൂട് കൂടുമ്പോഴത്തേക്ക് അവർക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും, ചെറിയ ഓർഗൻ ഫെയിലിയർ, കാർഡിയക് ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്.
തീർച്ചയായിട്ടും. എന്തായാലും വേനൽക്കാലത്ത് സ്ഥിരമായി കണ്ടുവരാറുള്ള ഹീറ്റ് സ്ട്രോക്ക് എന്ന രോഗാവസ്ഥയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ അനുരാഗ് പിള്ളൈ.
താങ്ക് യു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.